നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടികൾ ട്രസ്റ്റിലൂടെ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. ഇതിൽ പലതും ഒട്ടേറെ തെറ്റിദ്ധാരണകൾക്കും അബദ്ധങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അടുത്തിടെ ഓസ്ട്രേലിയയിലെ പ്രമുഖ ബാങ്കായ മക്വറി ബാങ്ക് ട്രസ്റ്റ് വഴിയുള്ള പ്രോപ്പർട്ടി നിക്ഷേപങ്ങൾക്ക് ലോൺ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ട്രസ്റ്റ് രൂപീകരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി സിഡ്നിയിലെ മാൻഡിസ് പാർട്ട്നേഴ്സിൽ ഫിനാൻഷ്യൽ അഡ്വൈസറായ എൽദോ പോൾ വിശദീകരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം എൽദോ പോൾ SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
എൽദോ, ഈ അടുത്ത കാലത്തായിട്ട് ട്രസ്റ്റിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒട്ടേറെ വീഡിയോകൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാന കാര്യം എന്താണ്? ഇത് ലാഭമുള്ളൊരു കാര്യമാണോ?
അതെ, ഇപ്പോ ഫാമിലി ട്രസ്റ്റിലൂടെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വളരെയധികം പ്രചാരം ലഭിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ട്രസ്റ്റിലൂടെ പ്രോപ്പർട്ടി വാങ്ങുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് അസറ്റ് പ്രൊട്ടക്ഷന്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻസ് ഫ്ലെക്സിബിലിറ്റി, എസ്റ്റേറ്റ് പ്ലാനിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ട്രസ്റ്റ് സ്ട്രക്ചർ വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ എല്ലാവർക്കും അത് അനുയോജ്യമല്ല, കാരണം ട്രസ്റ്റുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കൂടുതലാണ്, ടാക്സ് കോംപ്ലസിറ്റി ഉണ്ടാവും, ലെൻഡിംഗ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതലായിരിക്കും.
ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങള് ഇതിലൂടെയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിച്ച് പറയുമോ?
പ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അസറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഒന്ന് മെയിൻ ആയിട്ടുള്ള ഒരു. ട്രസ്റ്റിലൂടെയുള്ള പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റുകളാണെങ്കിൽ അസറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നമ്മളൊരു ലീഗൽ ആക്ഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്ക് ഡെബ്റ്റ്സ് ഫേസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് സാധാരണയായി ട്രസ്റ്റിലുള്ള അസറ്റുകളിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, ബിക്കോസ് അത് നമ്മളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് ഒന്ന് ടാക്സ് പ്ലാനിംഗ് ഫ്ലെക്സിബിലിറ്റി ആണ്. ട്രസ്റ്റിന്റെ വരുമാനം ട്രസ്റ്റിക്ക് ബെനിഫിഷ്യറീസിന്റെ ഇടയിൽ ടാക്സ് എഫിഷ്യന്റ് ആയിട്ട് വിതരണം ചെയ്യാൻ സാധിക്കും. അതൊരു ഫാമിലി ട്രസ്റ്റ് ആയതുകൊണ്ടും ട്രസ്റ്റിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിന്റെ ബെനിഫിഷ്യറീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളൊരു ബെനഫിറ്റ് സക്സഷൻ പ്ലാനിങ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് പ്ലാനിങ് എന്നുള്ള ഒരു സംഭവമാണ്. അത് മരണാനന്തരം ഇപ്പോൾ ആസ്തി അല്ലെങ്കിൽ ആസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രൊബേറ്റ് ഇല്ലാതെ ബെനിഫിഷ്യറീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ നമുക്ക് കിട്ടും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണത്.
ഓക്കെ, ഈ ട്രസ്റ്റിന്റെ ഗുണങ്ങളാണല്ലോ നമ്മൾ ഇപ്പോൾ ഇതുവരെ വിശദീകരിച്ചത്. ഈ സ്വന്തം പേരിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഉള്ള ദോഷം എന്താണെന്ന് കൂടി ഒന്ന് പറയുമോ? അപ്പോൾ എളുപ്പത്തിൽ ഒന്ന് കമ്പയർ ചെയ്യാമല്ലോ.
സ്വന്തം പേര് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ആദ്യം ഞാൻ പറഞ്ഞ അസറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് ലഭിക്കത്തില്ല. കാരണം നമ്മളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണൽ ബാങ്ക് ഡെപ്റ്റസി ആകുകയോ അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ഫേസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അസറ്റുകളിൽ ക്രെഡിറ്റേഴ്സിന് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ കുറച്ച് പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് കുറവാണ്. ട്രസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് പേഴ്സണൽ ആകുമ്പോൾ അത്രമാത്രം കോംപ്ലക്സിറ്റി ഉണ്ടാവില്ല.
ഓക്കെ, എൽദോയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ അവരുടെ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ, അത്തരത്തിലുള്ള ആളുകൾ ഈ ട്രസ്റ്റ് ഫോം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ?
അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ട്രസ്റ്റ് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. കാരണം മെയിൻലി ആളുകൾ ഞാൻ കണ്ടുവരുന്നത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത്, ഫാമിലി ട്രസ്റ്റ്. അത് നമ്മളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഗോള് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ, സാമ്പത്തിക പശ്ചാത്തലം ഇതിനൊക്കെ ബേസ് ചെയ്താണ് ഒരു ട്രസ്റ്റ് വേണോ വേണ്ടോ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്.
ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടാക്സ്, ക്യാപിറ്റൽ ടാക്സ് ബെനിഫിറ്റ്, ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇത്തരം വിഷയങ്ങളൊക്കെ ട്രസ്റ്റിലൂടെ വാങ്ങുന്ന പ്രോപ്പർട്ടികൾക്ക് ആപ്ലിക്കബിൾ ആണോ?
ആ, തീർച്ചയായിട്ടും ഇത്തരം ടാക്സ് ബെനിഫിറ്റുകൾ ട്രസ്റ്റിലൂടെ വാങ്ങുന്ന പ്രോപ്പർട്ടികൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ട്രസ്റ്റിക്ക് തീരുമാനം എടുക്കാം അതിന്റെ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ടാക്സ് ബ്രാക്കറ്റുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ ബെനിഫിഷ്യറീസിന് കൂടുതൽ ബെനിഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വഴി നമുക്ക് ടാക്സിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അഗെയിൻ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബെനിഫിഷ്യറീസിന് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ട്രസ്റ്റ് വഴി. മെയിനായിട്ട്. പക്ഷെ നെഗറ്റീവ് ഗിയറിംഗ് ലോസ്, നെഗറ്റീവ് ഗിയറിംഗ് ട്രസ്റ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. വ്യക്തിപരമായിട്ട് നമുക്ക് നെഗറ്റീവ് ഗിയറിംഗ് നമ്മുടെ പേഴ്സണൽ ഇൻകത്തിന് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ട്രസ്റ്റിൽ അത് അവൈലബിൾ അല്ല.
ഓക്കെ, പക്ഷേ അടുത്തിടെ മക്വറി ബാങ്ക് ഈ ട്രസ്റ്റ് വഴിയുള്ള നിക്ഷേപങ്ങൾക്ക് ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരുന്നല്ലോ അല്ലേ? എല്ലാ ബാങ്കുകളും ഈ ട്രസ്റ്റ് വഴിയുള്ള നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ?
ട്രസ്റ്റ് വഴിയുള്ള നിക്ഷേപങ്ങൾ എന്ന് ബാങ്കുകൾ എല്ലാ എന്റിറ്റികൾക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റുകളാണെങ്കിലും കമ്പനികളാണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും. ബട്ട് ട്രസ്റ്റ് വഴി പ്രോപ്പർട്ടി ലോൺ എടുക്കുമ്പോൾ ബോറോയിങ് കപ്പാസിറ്റി പലിശ നിരക്കൊക്കെ വ്യത്യാസമാണ്. ട്രസ്റ്റ് വഴി പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ബോറോയിങ് കപ്പാസിറ്റി ചില സാഹചര്യങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ പേഴ്സണൽ ഗ്യാരണ്ടി ട്രസ്റ്റ് ലോണിന് ആവശ്യമായിട്ട് വരും. മാത്രമല്ല ട്രസ്റ്റ് വഴിയുള്ള മോർഗേജിന് കൺസ്യൂമർ ക്രെഡിറ്റ് പ്രൊട്ടക്ഷൻ അവൈലബിൾ അല്ല പൊതുവെ. സോ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ഒരു ലോങ് ടേം ഒരു പാസീവ് ഇൻകം ജനറേഷൻ അസറ്റ് ആണ്, അത് ഒരു ഷോർട്ട് ടേം സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് അസറ്റ് അല്ല. അതുകൊണ്ട് തന്നെ റീസെന്റ്ലി ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സ് കൌൺസിൽ ഓഫ് ഓസ്ട്രേലിയ ഇഷ്യൂ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ ചില ബയേഴ്സ് ഏജൻസ് അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയ വഴി അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ നെഗറ്റീവായി അഫക്ട് ചെയ്യുന്നുമുണ്ട്. ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകുന്നത്. ഇത്തരത്തിൽ വേഗത്തിൽ ഒന്നിലധികം പ്രോപ്പർട്ടിയെ നേടുന്നതിനും ആപ്രയുടെ ലോൺ സർവീസിംഗ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനും ട്രസ്റ്റ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മക്വറി പോലെയുള്ള ബാങ്കുകൾ അടുത്തിടെ ട്രസ്റ്റ് വഴിയുള്ള നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബട്ട് മറ്റുള്ള ബാങ്കുകൾ ട്രസ്റ്റ് വഴിയുള്ള പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ വ്യക്തിയാധിഷ്ഠിതമാണ് ട്രസ്റ്റിലൂടെയുള്ള നിക്ഷേപം എന്ന് പറഞ്ഞല്ലോ, കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്ത മായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരാൾ ഒരു ട്രസ്റ്റിലൂടെ ഒരു വസ്തു വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് ലളിതമായിട്ട് പറയുമോ?
ആദ്യം കൃത്യമായിട്ട് ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് അലോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രസ്റ്റി സെലക്ഷൻ, ട്രസ്റ്റി എന്ന് പറയുന്നത് ട്രസ്റ്റിയാണ് ഒരു ട്രസ്റ്റിന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും ഓൺഗോയിങ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ അതൊരു ഇൻഡിവിജ്വൽ ട്രസ്റ്റ് വേണോ അല്ലെങ്കിൽ കമ്പനി ട്രസ്റ്റ് വേണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുക. പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലയൻസ്, റെക്കോർഡ് കീപ്പിംഗ്, ടാക്സ് ഫയലിംഗ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഒരു കൃത്യമായ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കുക. എങ്ങനെയായിരിക്കണം ഇത് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുക.
ഓക്കെ, നമ്മൾ ഈ ഇൻഡിവിജ്വൽ ലോണിനായി അപേക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ ട്രസ്റ്റിനുള്ള ലോണിലും ബാങ്കുകളെ സമീപിക്കാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും, രണ്ടും ചെറിയ ഡിഫറൻസുകളുണ്ട്. ഇപ്പൊ ട്രസ്റ്റിനാണ് എങ്കിൽ ട്രസ്റ്റിന്റെ ലീഗൽ ഡോക്യുമെന്റേഷൻ എല്ലാം വെരിഫൈ ചെയ്യും. ട്രസ്റ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രസ്റ്റിയുടെ ഡയറക്ടേഴ്സിന്റെ പേഴ്സണൽ ഗ്യാരണ്ടി പലപ്പോഴും ബാങ്കുകൾ ആവശ്യപ്പെടാറുണ്ട്. മറ്റതാകുമ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ റിക്വയർമെന്റുകൾ ആവശ്യം വരുന്നില്ല ഇൻഡിവിജ്വൽ നെയിമിലാണെങ്കിൽ.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ഈ ട്രസ്റ്റിലൂടെ വാങ്ങുന്ന പ്രോപ്പർട്ടികൾ നമ്മൾ വിൽക്കുമ്പോൾ അത് ഈ സ്വന്തം പേരിൽ വിൽക്കുന്ന അല്ലെങ്കിൽ വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്ന, അതിന് രണ്ടും സമാനമാണോ വിൽക്കുമ്പോൾ?
രണ്ടിന്റെയും ബേസ് പ്രോസസ് ഒരുപോലെയാണെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ട്രസ്റ്റിന്റെ അസറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രസ്റ്റി ആയിരിക്കും. അപ്പൊ ട്രസ്റ്റിക്കാണ് ആ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുള്ള ഒരു അതോറിറ്റി കിട്ടുന്നത്. സോ മാർക്കറ്റ് ഡീലിംഗ്സ്, സെയിൽസ് കോൺട്രാക്ടിൽ സൈൻ ചെയ്യുക, ഇതെല്ലാം ഒരു ട്രസ്റ്റിയാണ് ചെയ്യുന്നത്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ട്രസ്റ്റ് ഡീഡിൽ എക്സ്പ്ലിസിറ്റ് അതോറിറ്റി ട്രസ്റ്റിക്ക് ആവശ്യമുണ്ട്. ചില ട്രസ്റ്റ് ഡീഡുകളിൽ ബെനിഫിഷ്യറീസിന്റെയോ അല്ലെങ്കിൽ സെറ്റിലേഴ്സിന്റെയോ കൺകറൻസ് വേണമെന്ന് സ്പെസിഫിക് ക്ലോസ് ഉണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ പെർമിഷനോട് കൂടിയ ട്രസ്റ്റിക്ക് പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഇനി ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഈ ട്രസ്റ്റിൽ നമുക്ക് ആരെയൊക്കെ ഉൾപ്പെടുത്താം? സ്വന്തം കുടുംബത്തിൽ ഈ പ്രായപൂർത്തിയാകണമെന്നുണ്ടോ അതോ അതിനൊരു നിശ്ചിത പ്രായപരിധിയൊക്കെ ഉണ്ടോ?
ട്രസ്റ്റിൽ ഫാമിലി ട്രസ്റ്റ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സും അതിൽ ബെനിഫിഷ്യറീസ് ആയിരിക്കും. മറിച്ച് പുറത്തുനിന്നുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഫിക്സഡ് യൂണിറ്റ് ട്രസ്റ്റുകളോ ഒക്കെ ആയിരിക്കും പൊതുവെ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ട്രസ്റ്റിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്യുക. റിസ്ക് ടോളറൻസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സ്ട്രക്ചർ എന്നിവ അനലൈസ് ചെയ്ത് ലോങ് ടേം ഡിസിഷൻ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എപ്പോഴും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുന്നത് നല്ലതാണ്.
തീർച്ചയായും, വളരെയധികം നന്ദി എൽദോപ്പോൾ. ഈ ട്രസ്റ്റിലൂടെയുള്ള നിക്ഷേപത്തെ പറ്റി വളരെ ലളിതമായി, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ വളരെ ലളിതമായി ഇത്രയും നേരം ശ്രോതാക്കളോട് പങ്കുവച്ചതിന്
താങ്ക് യു ജോജോ.
ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. പ്രിയ ശ്രോതാക്കളെ, ട്രസ്റ്റിലൂടെ പ്രോപ്പർട്ടി വാങ്ങുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സിഡ്നിയിലെ മാൻഡിസ് പാർട്ട്നേഴ്സിൽ ഫിനാൻഷ്യൽ അഡ്വൈസറായ എൽദോ പോളാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.